ഡിസംബർ 8 ഇന്ന് ജനിച്ച നമ്മുടെ നായകന്റെ മൂന്നാമത്തെ ഭാര്യ മിടുക്കിയും കേമിയും സുന്ദരിയും ആയതിനാൽ അവളെയാണ് നാം എല്ലാം കൂടുതൽ ഓർമ്മിക്കുന്നത്. അജാനബാഹു എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ഇരട്ടി വലിപ്പം എന്ന് തന്നെ പറയാം. നോ എക്സാജറേഷൻ. ഇദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പല പ്രധാന പട്ടണങ്ങളിൽ ഇന്ന് കാണാം. സാൻ ഫ്രാൻസിസ്കോ, ഡീട്രോയിറ്റ്, ന്യൂയോർക്ക്, മെക്സിക്കോ സിറ്റി, ഷംപൈൻ, ഗ്വദനേക്ക എന്നിങ്ങനെ പല പട്ടണങ്ങളിൽ. ചൈൽഡ് പ്രൊഡിജി ആയിരുന്ന ഇങ്ങയുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഇരട്ടകളിൽ ഒന്നായി ജനനം. 2 വർഷത്തിനുള്ളിൽ തൻ്റെ ഇരട്ട സഹോദരൻ കാർലോസ് മരിക്കുന്നു. 3 വയസ്സ് മുതൽ വീട്ടിലെ മതിലുകളിൽ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ സമ്പന്നരായിരുന്ന മാതാപിതാക്കൾ മകന് പ്രോത്സാഹനം ഏകാൻ വീട്ടിൽ ചോക്ക് ബോർഡും ക്യാൻവാസും ഒക്കെ സ്ഥാപിച്ചു. യുവാവായപ്പോൾ പെയിന്റിംഗിൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ മകനെ അവർ പാരീസിലേക്ക് കപ്പല് കയറ്റിവിട്ടു. 1907. പിന്നെ അങ്ങോട്ടുള്ള ജീവിതവും ഉയർച്ചയും ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. തന്നെ പോലെ ചിത്രം വരയ്ക്കുന്ന ഒരു റഷ്യക്കാരത്തിയെ ആദ്യ ഭാര്യയായി സ്വീകരിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് എഴുത്തുകാരിയും മോഡലുമായിരുന്ന മെക്സിക്കൻ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അതും കഴിഞ്ഞപ്പോഴാണ് 3ാം ഭാര്യയെ താലി കെട്ടി അഴിച്ചു വീണ്ടും കെട്ടി. ഫ്രീഡ കാഹ്ലോ. പാബ്ലോ പിക്കാസോ, പോൾ സെസാൻ പോലെയുള്ള ആധുനിക ചിത്രരചനാ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി ഒടുവിൽ ഇൻകാസ്, മായാസ് പോലെയുള്ള പഴയ കൂട്ടറിന്റെ കൾച്ചറുകൾ ചേർത്തുള്ള തന്റെ സ്വന്തം ശൈലി സൃഷ്ടിച്ചു. സിമ്പിൾ ഷേപ്പുകൾ, വിചിത്ര വർണ്ണങ്ങൾ ഉപയോഗിച്ച് കഥ പറയുന്ന പോലെയുള്ള ചിത്രങ്ങളാണ് സൃഷ്ടിച്ചത്. അതും ഫ്രെസ്കോസ്, മ്യൂറൽസ്, അതായത് മതിലയില് പ്ലാസ്റ്ററിന്റെ കൂടെ അഴുകിച്ചേരുന്ന ചിത്രങ്ങൾ. ആള് നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുമായിരുന്നതിനാൽ പല ചിത്രങ്ങളും പതിതർക്ക് വേണ്ടി തൊഴിലാളികളെ ചിത്രീകരിച്ചുള്ളവയായിരുന്നു. കേരളത്തിലെ മതിലുകളിൽ നമ്മൾ ഇതിന്റെ അനുകരണങ്ങൾ പണ്ട് കാലത്ത് ധാരാളം കണ്ടിരുന്നു. ക്യാപിറ്റലിസത്തിന്റെ രാജാവായ ജോൺ ഡി റോക്കഫെല്ലർ ജൂനിയർ കമ്മീഷൻ ചെയ്ത മാൻ അറ്റ് ദ ക്രോസ് റോഡ്സ്, ഡിയേഗോ റിവേറ ന്യൂയോർക്കിലെ അവരുടെ കെട്ടിടത്തിന്റെ ലോബിയിൽ വരച്ചപ്പോൾ അതിൽ റഷ്യൻ സഖാവ് ലെനിനിന്റെ ചിത്രം കയറ്റിയത് പ്രശ്നമായി. കമ്മ്യൂണിസം, നിരീശ്വരവാദിത്വം ഇവയെ എതിർത്തിരുന്ന അമേരിക്കൻ ജനതയ്ക്ക് ദഹിക്കാൻ പറ്റാണ്ടായി. ലെനിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഡിയേഗോ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു. അതോടെ റോക്കഫെല്ലർ ഡിയേഗോ വരച്ചതിന്റെ മേലിൽ വേറെ ആളിനെ വെച്ച് പുതിയ മ്യൂറൽ വരപ്പിച്ചു. ഡിയേഗോയെ തിരിച്ച് മെക്സിക്കോയ്ക്ക് പറഞ്ഞു വിട്ടു. അമേരിക്കയിൽ ഉണ്ടായിരുന്ന കോൺട്രാക്റ്റുകളൊക്കെ റദ്ദാക്കപ്പെട്ടു. ഡിയേഗോ വിട്ടില്ല. ആ പെയിന്റിംഗ് മെക്സിക്കോ സിറ്റിയിലെ പലേസിയോ ദി ബെല്ലസ് അർത്തേസ് കൊട്ടാരത്തിൽ വരച്ചിട്ട് പുതിയ പേര് കൊടുത്തു. മാൻ കൺട്രോളർ ഓഫ് ദ യൂണിവേഴ്സ്. കാൾമാർക്സിനെ കൂട്ട് താനും യഹൂദ വംശത്തിൽ നിന്നും വന്നയാളാണ്. എപ്പോഴോ മെക്സിക്കോയിലെ കാരണവന്മാര് കത്തോലിക്ക മതത്തിലേക്ക് മാറ്റിയതാണെന്നാണ് ഡിയേഗോ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് തനിക്ക് പതിതരോട് ഒരു അനുകമ്പ ഉണ്ടായത് എന്ന് അങ്ങനെ വെളിപ്പെടുത്തി. ഡിയേഗോ മാരിയ ദെ ലാ കോൺസെപ്ഷ്യോൻ നെപ്പോംസിയാനോ എസ്താനിയസ്ലോ la Riviera Barrantos Acosta Rodriguez, അതായത് നമ്മുടെ നായകൻ. അങ്ങേര് മെക്സിക്കൻ സർക്കാരിൽ സെക്രട്ടറി ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ എന്നുള്ള സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് മെക്സിക്കൻ മ്യൂറൽ പെയിന്റിംഗ് എന്നുള്ള പ്രസ്ഥാനം ആദ്യമായി ആരംഭിക്കുന്നത്, 1922. അതിലെ അണ്ടർലൈങ് ഫിലോസഫി വളരെ സരളമായിരുന്നു. കൃഷിപ്പണിക്കാരും ഫാക്ടറി തൊഴിലാളികളുമാണ് മ്യൂറൽ പെയിന്റിംഗിലെ നായിക നായകന്മാർ. അപ്പോൾ റിനൈസാൻസ്, അബ്സ്ട്രാക്ടിസം, ഇംപ്രഷനിസം, എക്സ്പ്രഷനിസം, ക്യൂബിസം എന്നിവയുടെയൊക്കെ കൂട്ടത്തിൽ ഡിയോഗോ റിവേര കാരണം പുതിയൊരെണ്ണം കയറിപ്പറ്റി, സോഷ്യലിസം. ലാൽ സലാം പറഞ്ഞുകൊണ്ട് മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകത്തെ ആഫ്രിക്കൻ വയലെ കരിമീൻ, കക്കയിറച്ചി, കള്ളുകന്നാസ്, വെള്ളവലിയൊക്കെ പെയിന്റ് ചെയ്തിട്ട് കുമരകിസം എന്ന് വിളിച്ചാലോ എന്നൊരു മനഃചിത്രം വരച്ചിരിക്കുന്ന ഒരു കുമരകക്കാരൻ.